Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tan Swayam Paramartha Swarupananu, Tannil Idellam Kanunnu. തന്നിലുള്ളത് പരമാർത്ഥഭാവമാണ്, മറിച്ച് ദുഃഖഭാവമല്ല. രണ്ടും തമ്മിലെ വ്യത്യാസം. ശരി, സർവം സർവമേവ സപശ്യ, അവൻ സർവത്തെയും കാണുന്നുണ്ട് ആത്മബോധത്തിൽ. പശ്യതി ആത്മാനമേവ സ്വസ്വരൂപം പരമാർത്ഥം, സ്വസ്വരൂപം പരമാർത്ഥമായി കാണുമ്പോൾ പിന്നെ ഇവിടെ താൻ ദുഃഖിയാകുന്നു. തന്നിന് ദുഃഖമില്ലല്ലോ, ദുഃഖമുണ്ടാകും ലോകത്ത്. ദുഃഖം ഇരിക്കേണ്ടടുത്തിരിക്കും. ദുഃഖം എവിടെയായിരിക്കുന്നത്? അന്ധകരണത്തിൽ, അവിടെ കാണും. ദുഃഖനിമിത്തങ്ങൾ അവിടെ ബാഹ്യമായി, അതെല്ലാം അവിടെ കാണും. പക്ഷെ താൻ സ്വതന്ത്രനായി, അതേ പറ്റും. ലോകത്ത് സ്വതന്ത്രമാക്കാൻ പറ്റത്തില്ല. എന്താ, എന്തെങ്കിലും ഞാൻ പ്രകാശത്ത് കാണുന്നതുകൊണ്ട് എനിക്ക് അന്ധന്റെ അന്ധതയെ മാറ്റാൻ കഴിയും. അത് വരണമെങ്കിൽ അവനിൽ ചക്ഷു പ്രകാശിക്കണം, അത്രയേ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ അന്ധത മാറാൻ അവന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ചക്ഷു അവനിൽ പ്രകാശിക്കും. വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് സാധ്യമല്ല. ആത്മാനമേവ സർവം തഥാ സർവം ആപ്നോതി. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? ഓരോ ഉപാസനയും ചെയ്യുന്നവന് യഥാകാമച്ച യാവത് ചിത്തസ്തി ഗതം ഭവതി എന്ന് നേരത്തെ പറഞ്ഞു. അതുവരെ അവന് സർവകാമചാരിയാകുന്നു. അവിടേക്ക് അവൻ എന്ത് നേടാനുണ്ടോ അതൊക്കെ നേടുന്നു. ഇവിടെ അങ്ങനെയല്ല. തത് സർവം ആപ്നോതി, അവൻ സർവത്തെയും പ്രാപിക്കുന്നു. പ്രാപിക്കുക എന്ന് വെച്ചാൽ അവൻ സ്വർഗത്ത് പോയി അവിടുത്തെ സുഖം അനുഭവിക്കുകയും നരകത്തിൽ പോയി അവിടുത്തെ സുഖം അനുഭവിക്കുകയാണോ ദുഃഖം അനുഭവിക്കുകയാണോ? അല്ല. പരമാർത്ഥ രൂപത്തിൽ അവൻ സർവാധാരമായിരിക്കുന്നു. അതുകൊണ്ട് അവന് വിശേഷിച്ച് പ്രാപിക്കേണ്ട കാര്യമൊന്നും ഒന്നിനെ സർവശ സർവപ്രകാരം ഏത് തരത്തിലായാലും ശരി. ആത്മതഹ ആത്മനഹ ആത്മതഹ ആത്മനഹ ആത്മാനം ആത്മനി ആത്മനെ, ഇങ്ങനെ ഏത് പ്രകാരത്തിലായാലും ശരി, അവൻ ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ദുഃഖവിമുക്തി. അല്ലാതെ ദുഃഖത്തെ മാറ്റി നിർത്താനോ ദുഃഖം ഉത്പന്നമാകാതിരിക്കാൻ നോക്കാനോ ഒന്നും കഴിയത്തില്ല. അതൊക്കെ സംഭവിക്കും, അതൊക്കെ പ്രപഞ്ച സ്വഭാവം അനുസരിച്ചില്ല. താൻ പരമാർത്ഥ സ്വരൂപനാണ്, തന്നിൽ ഇതൊന്നുമില്ല. അതെങ്ങനെ ഇങ്ങനെ ഒരു ബോധമുണ്ടായ ദുഃഖത്തിൽ നിന്നെങ്ങനെ മുക്തി ഉണ്ടാകും? ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പല്ലുവേദനയിൽ നിന്നും മുക്തി ഉണ്ടാകും. തലവേദന മാറിക്കിട്ടോ? അന്ന് പാരസെറ്റമോള് കഴിച്ചല്ലേ പറ്റും. കാരണം ബോധം എന്ന് പറയുന്നത് മനസ്സിലെ ഒരു പരിണാമമല്ല, ഒരറിവല്ല. വിശപ്പൊന്നു നല്ലവണ്ണം. ഞാൻ പരമാർത്ഥ സ്വരൂപനാണെന്ന് വിചാരിച്ചാൽ വിശപ്പ് മാറും, മാറുന്നില്ലല്ലോ. രോഗം വന്ന് പീഡിതനായിരിക്കുന്നു. ഞാൻ അവികാരിയാണ്, വികാരങ്ങളില്ലാത്തവനെന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കിയ വികാരങ്ങളൊക്കെ മാറും, ഒന്നും സംഭവിക്കുന്നുണ്ടല്ലോ. ഒന്നും മാറേണ്ട കാര്യമില്ല. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. എന്താണോ ഇതെല്ലാം പരമാർത്ഥ ബോധത്തിൽ നിൽക്കുന്നു, ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. ഒരാൾ ഇരുളിൽ എല്ലാത്തിനെയും അറിയുന്നു, ഒരാൾ വെളിച്ചത്തിൽ അറിയുന്നു. ആ വെളിച്ചത്തിൽ അറിയുന്നുണ്ട് അയാൾക്കൊരു വിശേഷതയുണ്ട്. എന്താണോ ആണെന്ന് പറഞ്ഞ സ്വരാജ്യം. ഇതൊക്കെ അറിയുമ്പോഴും ഇതൊക്കെ അനുഭവിക്കുമ്പോഴും രോഗവും ദുഃഖവും ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അനുഭവിക്കുന്ന വേളയിൽ തന്നെ അയാൾക്കതിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നു. എന്താ അജ്ഞൻ മുക്തനല്ലേ? അജ്ഞന്റെ ആത്മാവ് മുക്തനാണല്ലോ. പിന്നെന്താ വ്യത്യാസം? അജ്ഞനും നിത്യമുക്തനാണ്. ഈ പറയുന്ന ജ്ഞാനിയും മുക്തനാണ്. പിന്നെന്താ വ്യത്യാസം? അജ്ഞന് ഈ പറയുന്ന മൃത്യു മരണം രോഗം ജ്വര ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ആ ദുഃഖഭാവത്തിൽ നിന്നോ ആ താതാത്മ്യത്തിൽ നിന്നും മോചനമില്ല. വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ താതാത്മ്യത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നു. അടുത്ത് പറഞ്ഞു ഹൃദയ ഗ്രന്ഥികളെല്ലാം നശിച്ചിരിക്കുന്നു. ദുഃഖഭാവത്തിൽ നിന്ന് അയാൾ, ദുഃഖത്തിൽ നിന്നല്ല, ദുഃഖം അവിടെ ഇരിക്കട്ടെ, പക്ഷെ ദുഃഖഭാവത്തിൽ നിന്ന് അത് തന്നിലേക്ക് വരുന്നതാണ് നിവർത്തിക്കുന്ന. ഇങ്ങനെ ആ പരമാർത്ഥഭാവം കൊണ്ട് താൻ പരമാർത്ഥമാണ്. എന്നാലും വീണ്ടും അവിടെ ദുഃഖം ശേഷിക്കത്തില്ലേ, ദുഃഖിക്കത്തില്ലേ, ഇരുന്നോട്ടെ. അങ്ങനെ ദുഃഖം ഇരിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്താൽ എന്താ? ഞാനി ദുഃഖിക്കുന്നതിൽ അജ്ഞനെന്താ ഇത്രയും വലിയ പ്രയാസം? അജ്ഞൻ അതിനെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട കാര്യം തോന്നും അല്ലേ? അന്ധൻ പറയുകയാണ്, ഞാൻ സ്പർശിച്ചും രസിച്ചും മണത്തുമെല്ലാം അറിയുന്നതിന് തന്നെ കണ്ണുള്ളവനും അറിയുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? അവനൊരു വിശേഷ അറിവുകൂടിയുണ്ട്, പ്രകാശം കൊണ്ടുള്ള അറിവ്. ആ വ്യത്യാസത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദുഃഖാദികൾ പറയുന്നതിന്റെ താല്പര്യം എന്താണോ, ദുഃഖാദികളും മറ്റും ജ്വരാദികൾ, രോഗം, മൃത്യുവും, മരണം, ഇതെല്ലാം ഒരു തത്വജ്ഞനിൽ പ്രകടമായാലും അത് നമ്മൾ പ്രാരബ്ധം പറയും. അയാൾ ഇതിനെയൊന്നും കാണുന്നില്ല, തന്നെ ബന്ധിക്കുന്നതായി കാണുന്നില്ല, അതിനോട് താതാത്മ്യപ്പെട്ട് കാണുന്നില്ല, തന്റെ സ്വാതന്ത്ര്യത്തെ അറിയുന്നു. ഇത്രയേ ഉള്ളൂ. ശരീരം എന്ന് പറയുന്നത് വാദപ്പിത്ത കഫങ്ങളുടെ വൈഷമ്യം വന്നാൽ അതിന് രോഗം ഉണ്ടാവും. ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി. അപ്പൊ ആ രോഗം ഒരജ്ഞനത് അസ്വതന്ത്രമാണ്. ഒരു ജ്ഞാനിയുടെ സ്വാതന്ത്ര്യത്തെ അയാൾ സ്വരാജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തെ ഇത് നശിപ്പിക്കത്തില്ല. എന്ത് സ്വാതന്ത്ര്യം? അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ അസൗകര്യം വരുന്നില്ല, മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണണം, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം. അല്ല, ആന്തരികമായ സ്വാതന്ത്ര്യം, ആത്മീയ മുക്തി എന്ന് പറയുന്നു. അതിനിത് ബാധിക്കുന്നില്ല. ബാഹ്യമായി ഇത് ബാധിച്ചോട്ടെ, ഗുണാഗുണേഷു വർത്തന്തേ, പ്രകൃതി പ്രകൃതിയോട് ഇടപെടുന്നു, ഭൂതങ്ങൾ ഭൂതങ്ങളോട് കൂടിച്ചേരുന്നു, അത് പ്രകൃതിയുടെ തലത്തിൽ. അങ്ങേയറ്റം വന്നാൽ സൂക്ഷ്മമായി മനസ്സിന്റെ തലത്തിൽ അവിടെ സുഖം പ്രത്യക്ഷപ്പെടാം, ദുഃഖം പ്രത്യക്ഷപ്പെടാം, കാമം പ്രത്യക്ഷപ്പെടാം, ക്രോധം പ്രത്യക്ഷപ്പെടാം, എന്ത് പ്രത്യക്ഷപ്പെട്ടാലും അത് വന്നതുപോലെ തന്നെ മാഞ്ഞു പോകും. അവനെ പിടിച്ചു നിർത്തുന്നില്ല. തത്വജ്ഞാനിയുടെ ആ ജ്ഞാന സ്വാതന്ത്ര്യത്തെ അത് ഹനിക്കുന്നില്ല. ഈ ഉപാധികൾ, ശരീരവും മറ്റും എങ്ങനെയാണോ അജ്ഞനെ ഹനിക്കുന്നത്, ബന്ധിക്കുന്നത്, അത് തത്വജ്ഞാനിയെ ആ തരത്തിൽ സ്വാധീനിക്കുന്നില്ല. അതാണിവിടെ പറയുന്നത്. നേടേണ്ട കാര്യങ്ങളെ കുറിച്ചാണെങ്കിലോ അവനൊന്നും നേടേണ്ടതുമില്ല. തത് സർവമാപനോതി സർവശ സർവപ്രകാര ഹി കിഞ്ച സ വിദ്വാൻ പ്രാക് സൃഷ്ടി പ്രഭേദാ ഏകഥാ ഭവതി ഏകഥാ ജസൻ ഋദ്ധാദി ഭേദേ അനന്ത ഭേദപ്രകാരോ ഭവതി സൃഷ്ടികാലേ പുനഃസംഹാരകാലേ മൂലമേവ സ്വം പാരമാർത്ഥികം ഏകതാഭാവം പ്രതിപത്തിലെ സ്വതന്ത്രയവേദി. എവിടെ പറയും സ്വതന്ത്രയവേദി? അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് സ്വരാജ്യം എന്നേ പറഞ്ഞുള്ളൂ. ഭാഷകാരനെ പറയുന്നു സ്വതന്ത്രം, അതിനാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. വിദ്യാം ഫലേന പ്രകോചയൻ സ്തൗതി, വിദ്യയുടെ ഫലം അതാണ് ആ സ്വാതന്ത്ര്യം, ആന്തരികമായ സ്വാതന്ത്ര്യം. ഈ ഉപാധികളെല്ലാം ആശ്രയിച്ച് ഈ ശരീരത്തിനുള്ളിൽ ജീവഭാവത്തിൽ ഇരിക്കുമ്പോഴും ഇതിന്റെ എല്ലാം പരിമിതികൾക്ക് അപ്പുറമുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അവൻ അറിയുന്നു. അതാണ് വിദ്വാൻ പ്രാക് സൃഷ്ടി ഭേദ സൃഷ്ടിക്കുന്ന മുമ്പ് എങ്ങനെയായിരുന്നു സത്യേകമേവ അദ്വിതീയം, അല്ലെങ്കിൽ സുഷുപ്തിയിൽ എങ്ങനെയായിരുന്നു ഏകമേവ അദ്വിതീയം. സൃഷ്ടി സൃഷ്ടിക്കുന്ന മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുണ്ട് ജാഗ്രത, ജാഗ്രതത്തിന് മുമ്പ്. മനസ്സിലാക്കാൻ മറ്റു മനസ്സിലാക്കാൻ പ്രയാസം, പ്രളയം നമുക്ക് പരിചയമില്ല, പക്ഷെ സുഷുപ്തി നമുക്ക് പരിചയമുണ്ട്. സൃഷ്ടിയിൽ, അതായത് ജാഗ്രതത്തിൽ ഏകതായവ ഭവതി ത്രിധ, ഇവിടെ മന്ത്രത്തിൽ പറയുന്ന എന്താണ്? ഏകതാ ഭവതി, ത്രിതാ ഭവതി, പഞ്ചത, സപ്തത, നവത, ഏകാദശ, ഓരോന്നിനെടുത്തുകൊണ്ട് പറയണം. ഏകനായിരിക്കുന്നു, ഏകത്വം ആപേക്ഷികമാണെന്ന് പറഞ്ഞല്ലോ പറഞ്ഞു. ത്രിതാ ഭവതി പലതരത്തിലും ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ആ ത്രിഗുണമയനായിരിക്കുന്നു, പഞ്ചദാ ഭവതി, പഞ്ചേന്ദ്രിയമയനായിരിക്കുന്നു. സപ്തദാ ഭവതി, അതിനോട് രണ്ടുകൂടി ഏതെങ്കിലും കൂട്ടിച്ചേർക്കുക, മനസ്സോ മറ്റെന്തെങ്കിലും ആ രൂപത്തിൽ അവനിരിക്കുന്നു. നവദാ ഭവതി, നവദ്വാരേ പ്രിയേ ദേഹി, അങ്ങനെ ഇരിക്കുന്നു. ഏകാദശ, ഏകാദശ തത്വങ്ങളായിരിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവൻ ഇതൊക്കെ ആയിട്ടിരിക്കേണ്ടി വരും. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഏകനായിരിക്കും. അല്ല, അത് പോരാന്നുണ്ടെങ്കിൽ സമാധി എടുത്തോളൂ. സമാധിയിലിരിക്കുമ്പോൾ ഏകത ഇരിക്കുന്നു. വിദ്വാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പല രീതിയിലിരിക്കുന്നു. ഇവിടെ ഞാനീ സംബന്ധിച്ച് പറയുന്നു, വിദ്വാനെ സംബന്ധിച്ച് പറയുന്നു. അവനെങ്ങനെ ഇരുന്നാലും ശരി, പുനഃസംഹാരകാലെ മൂലമേവാസ്വം പരമാർത്ഥിക ഏകതാഭാവം പ്രതിപത്തിയത് സ്വതന്ത്രേവേദി. വീണ്ടും സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവൻ ആ ഏകഭാവത്തിലിരിക്കുന്നു. അല്ലെങ്കിൽ സമഷ്ടി പ്രളയത്തിലേക്ക് പോകുമ്പോൾ അവൻ ഏകഭാവത്തിലിരിക്കുന്നു. ഏകഭാവത്തിലിരുന്നിട്ടാണല്ലോ ജാഗ്രതത്തിലേക്ക് വരുന്നത്. ജാഗ്രതയിലേക്ക് വന്ന് ഈ പല ഭാവങ്ങളെ പ്രാപിച്ചു. ഇവിടെ എന്താ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം? അജ്ഞൻ ആ ഏകഭാവത്തെ വിട്ടിട്ട് പല ഭാവത്തിലിരിക്കുന്നു. ജ്ഞാനി ആ ഏകഭാവത്തെ വിടാതെ പല ഭാവത്തിലിരിക്കുന്നു. ഒരാളതിനെ വിടുന്നു, ഒരാളതിനെ വിടുന്നില്ല. അതിനു വേണ്ടിയിട്ടാ പറയുന്നു. അടുത്ത് പറയുന്നു, അത് വിശദമാക്കാൻ തന്നെയാണ്. അസ്മൃതി ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരാൾക്കെങ്ങനെയല്ല അസ്മൃതി നിലനിൽക്കുന്നു എന്നുവെച്ചാൽ ബോധം. മുമ്പും പറഞ്ഞല്ലോ, പുലി ഉറങ്ങിയാൽ പുലിയായിട്ടുണരും, കൊതു ഉറങ്ങിയാൽ കൊതുകായിട്ടുണരും, പന്നി ഉറങ്ങിക്കഴിഞ്ഞാൽ പന്നിയായി ഉണരും. അപ്പൊ ഏത് ഭാവത്തിലാണോ ഏകീഭവിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ ഉണർന്നു. പുരുഷൻ ഉറങ്ങിയാൽ ഉണരുന്നത് പുരുഷനായിട്ടല്ലേ, സ്ത്രീയായിട്ടുണരാൻ പറ്റും, കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പരമാർത്ഥബോധത്തിൽ, സ്വരൂപബോധത്തിൽ ആണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ ഉണർന്നാലും ആ സ്വരൂപബോധം തന്നെ. പക്ഷെ നമ്മൾ പറയുന്നു സ്വരൂപബോധം ഉണ്ടായി, ഇതൊന്നുമല്ല പരമാർത്ഥമാണെന്നുള്ള ബോധം ഉണ്ടായി. പക്ഷേ ഉറങ്ങിയതതിൽ തന്നെ ഉണർന്നു വന്നപ്പം അതെല്ലാം വിസ്മരിച്ചു, വീണ്ടും പഴയ താനായി. അതെന്താ? അതിന് അടുത്ത് സമാധാനം പറയുന്നു. ധ്രുവസ്മൃതി, ആ ബോധം ധ്രുവമായില്ല. അതുകൊണ്ട് ബോധം വേണ്ട രീതിയിൽ ഉള്ളിൽ സ്ഫുരിച്ചില്ല. ആ ബോധസ്ഫുരണത്തിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ മാറ്റമൊന്നുമില്ല, ഉറങ്ങിയതുപോലെ തന്നെ ഉണരുന്നു. പുനഃസംഹാരക്കാലേ മൂലമേവസ്വം പാരമാർത്ഥിയും ഏകതാഭാവം പ്രതിപത്തിലെ സ്വതന്ത്രേവേദി. പോക്ക് വരവിൽ അവൻ സ്വതന്ത്രനായിരിക്കുന്നു. സുഷുതിയിൽ സ്വതന്ത്രനാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. സ്വം അപീതോ ഭവതി, ശ്രുതി പറയുന്നു, അപിഗതനാകുന്നു, പരമാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അവിടെ അവൻ സ്വതന്ത്ര, പരമാത്മഭാവത്തെ പ്രാപിച്ചാൽ പിന്നെന്താ സ്വാതന്ത്ര്യം? ഇല്ലല്ലോ, അത് അനുഭവിക്കുന്നില്ലല്ലോ. ഉറക്കത്തിൽ അവൻ ദുഃഖഭാവത്തെ പ്രാപിക്കുന്നില്ല. ജാഗ്രസ്വപ്നങ്ങളിലൊക്കെ ഉള്ളൂ അതല്ല. അവിടെ അവൻ സ്വതന്ത്രനായിരിക്കുന്നു. ഇവിടെ ബാഹ്യമായി നിമിത്തങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അസ്വാതന്ത്ര്യത്തിന്റെ നിമിത്തങ്ങളാണ് ശരീരം, മനസ്സ്, കർണങ്ങൾ, പ്രപഞ്ചമെല്ലാം. ഇതൊക്കെയാണ് അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ്? അവൻ സ്വതന്ത്രനായി തന്നെ ഇരിക്കുന്നു. ഈ നിമിത്തങ്ങൾ ഇരിക്കെ അവൻ സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികമായ എല്ലാ ഉപാധികളും അവനെ അസ്വതന്ത്രമാക്കുകയാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊന്നുള്ളതല്ല, സർവ്വതും എന്തൊക്കെയുണ്ടോ തന്റെ മുമ്പിൽ കാണുന്ന സർവ്വതും അവനെ അസ്വതന്ത്രമാക്കുന്നു. പുസ്തകം, മേശ, എല്ലാം അസ്വതന്ത്രമാക്കുന്നു. എന്നുവെച്ചാൽ ഇതിനെല്ലാം അവൻ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് അവന്റെ അസ്വാതന്ത്ര്യം. ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹം, കയ്യിൽ കാശില്ല, അസ്വാതന്ത്ര്യമാണല്ലേ അത്. വിത്തം അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്നു, അസ്വാതന്ത്ര്യമില്ല. ഈ പ്രപഞ്ച സർവ്വവും ഇങ്ങനെ എപ്പോഴും അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നു. ശരി, എന്നെ വിത്തം വന്നു കഴിഞ്ഞു എന്നാ സ്വാതന്ത്ര്യമില്ല, മറ്റെന്തെങ്കിലും തടസ്സം വന്നു, ഫണ്ട് കിട്ടാതെ പോയി, പലതരത്തിൽ അസ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അപ്പോ ഇത് ഏതെങ്കിലും ഒന്നിനെ നമുക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തരാനോ ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനോ കഴിയില്ല. ഒന്ന് തരുമ്പം വേറൊന്ന് ചേർക്കും. അപ്പോ ഈ ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചം പൂർണ്ണമായും അസ്വാതന്ത്ര്യം. പക്ഷേ ഇതേ പ്രപഞ്ചം ഇതേ രൂപത്തിൽ നിലനിൽക്കുമ്പോൾ തത്വജ്ഞാനി ഇവിടെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നു. അത് ആന്തരികമായി ബാഹ്യമായിട്ട് അത് സാധ്യമാണ്. ആ സമ്പത്ത് കൈവരുന്നതും പോകുന്നതും അനുസരിച്ചല്ല അയാളുടെ സ്വാതന്ത്ര്യം. അയാളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നിനും ഭഞ്ജിക്കാനും വേറൊന്നിനും നിലനിർത്താനും കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആകാശവും നിർലേപഹ എന്നെല്ലാം പറയുന്ന ആ സ്വാതന്ത്ര്യത്തെ കാണിക്കുകയാണ്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞത് സൃഷ്ടികാലവും സംഹാരകാലവും. സംഹാരകാലത്തിൽ അവൻ സ്വതന്ത്രനാണ്, അതറിയില്ല ഈ സ്വാതന്ത്ര്യം എങ്ങനെയിരിക്കും. സൃഷ്ടികാലത്തിൽ അവൻ വീണ്ടും അസ്വതന്ത്രനാകുന്നു. ആ സംഹാരകാലത്തിലെ സ്വാതന്ത്ര്യത്തെ പോലെ സൃഷ്ടികാലത്തിലും സ്വതന്ത്രനായിരിക്കുന്നു. അവനാണ് ഞാൻ വിദ്വാൻ. അതതിന്റെ ഫലമാണ് വിദ്യാം ഫലേന പ്രരോചയൻ സ്ഥൗതി. ആ വിദ്യയുടെ മഹത്വത്തെ സ്തുതിക്കാൻ അങ്ങനെ ഒരു ആത്മസ്വാതന്ത്ര്യം, പരമാർത്ഥ ബോധം കൊണ്ട് വരുന്ന ആ സ്വാതന്ത്ര്യം, അതിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അത് ഇതാനും യഥോക്തായ വിദ്യായ സമ്യക് അവഭാസകാരണം അവഭാസകാരണസ്യ ഇവ ആദർശസ്യ വിശുദ്ധികാരണം സാധനം ഉപദിശ്യതേ. ശരി, ഈ പറയുന്നത് ശരിയാണ്. അങ്ങനെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ ഈ വിദ്യ കൊടുക്കുന്നു, പരമാർത്ഥ ബോധം. പക്ഷെ ആ പരമാർത്ഥ ബോധം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ആ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ പറയുന്നുണ്ട് പരാതി. പറയുന്നത് പോലെ പരമാർത്ഥ ബോധം എന്താണ്? ഇതിനൊന്നും അറിയുന്നു. ശ്രവണ മനനങ്ങളിലൂടെ ആത്മാവിനെ കുറിച്ച് അറിയുന്നു, അതെന്റെ സ്വരൂപമാണെന്നറിയുന്നു. അതൊക്കെ അത്രയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ആന്തരികമായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു കെട്ടുകഥ പോലെ തോന്നും, സ്വപ്നം പോലെ, ഒരു വിദൂര സങ്കല്പം പോലെയാ തോന്നുന്നു. അത് അതൊരു അനുഭവത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? അതിന് സമാനം പറയുന്നു യഥോക്തായ വിദ്യായ വിദ്യയുടെ സമ്യക് അവഭാസ കാരണം. വിദ്യയുടെ സമ്യക് സ്ഥിതി അത് വന്നിട്ടില്ല, സമ്യക് പ്രകാശം വന്നിട്ടില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തകരാറ്, എവിടെയൊക്കെ ഒരു തടസ്സം. അതുപോലെ മുഖ അവഭാസ കാരണസ്യ ആദർശസ്യ മുഖത്തിന്റെ പ്രതിബിംബം വളരെ സ്വച്ഛമായ തെളിഞ്ഞ കണ്ണാടിയിൽ എങ്ങനെയാണോ അതുപോലെ എല്ലായിടത്തും സംഭവിക്കുന്നില്ലല്ലോ. കണ്ണാടിയുടെ തെളിവിനനുസരിച്ച് മുഖം നല്ല മനോഹരമായി കാണാൻ പറ്റുന്നു, അതിന് കറ വന്നു കഴിഞ്ഞാൽ കുറയുന്നു. അതുപോലെ ഇവിടെ സത്വ ശുദ്ധിക്കനുസരിച്ച് ആ പ്രകാശം കൂടുന്നു അല്ലേ. വയസ്സായി, തിമിരം വന്നു, പിന്നെ പഴയതുപോലെ പ്രകാശം, പ്രകാശം മുമ്പിലുണ്ടെങ്കിലും പ്രകാശിക്കുന്നില്ല. അത് പ്രകാശത്തിന്റെ കുറ്റം തന്നെയാണോ? കണ്ണിന്റെ തകരാറില്ലേ? അവസാനം അന്ധതയിലേക്കും പോവാം. ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രകാശത്തിലേക്കും വരാം. എന്ത് സംഭവിക്കും? ഇതൊന്നും പ്രകാശത്തിന്റെ തകരാറില്ലല്ലോ. ഇതിനാത്മവിദ്യ എന്ത് വിളിച്ചു? വിശുദ്ധീകരണം സാധനം. അത് വിശുദ്ധിയുടെ കുറവ്, അന്ധകരണ ശുദ്ധിയുടെ കുറവ്. അതാണ് ഗുരു ശിഷ്യനോട് പറഞ്ഞു. ശിഷ്യൻ ഒരുപാട് തവണയൊക്കെ ഇത് കേട്ടിട്ട് ശരിയാകുന്നില്ല. അപ്പോ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യൻ ചോദിച്ചു, എന്തായാലും ശരിയാവാത്ത ഇത് തന്നെ, അന്ധകരണ ശുദ്ധിയില്ല, അതാ കാരണം. ശിഷ്യൻ തിരിച്ചു ചോദിക്കണം, എന്താ ഗുരുവിന്റെ അത്രയും ശുദ്ധി പോരെ, അത്രയും ശുദ്ധി എനിക്ക് വന്നാൽ പോരെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പൊ എനിക്ക് ഗുരുവിനെ കാണും ശുദ്ധി വന്നു എന്നാണ്. അപ്പൊ എനിക്ക് ശരിയാകാത്ത എങ്ങനെ ഗുരുവിന് ശരിയാകും? അങ്ങനെയാണെങ്കിൽ ശരിയാകത്തില്ല. ശുദ്ധി ഉണ്ടെങ്കിൽ എന്നോട് പരാതിയില്ല, ചോദിക്കേണ്ട കാര്യം. സമ്യക് അവഭാസ കാരണം, ശരിയായ അവഭാസം ബോധം, അതിനുള്ള കാരണം മനസ്സിന്റെ തെളിച്ചം, അതിനെന്താ വേണ്ടതെന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്.